ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാവോസിൽ 19th പൂർവേഷ്യ ഉച്ചകോടി ഇന്ന് പങ്കെടുക്കും. രാജ്യം നവരാത്രി ആഘോഷ നിറവിൽ തിന്മയുടെ മേൽ നന്മയുടെ വിജയമായാണ് ദുർഗാപൂജ ആഘോഷിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായി 178,173 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. കേരളത്തിന് 3,430 കോടി രൂപ ലഭിക്കും. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ വനംവകുപ്പ് മുഖേന വിൽപ്പന നടത്തുന്നതിന് ഉടമകൾക്ക് അവകാശം നൽകുന്ന കരട് ബില്ലിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ലാവോ പിഡിആറിലെ വിയന്റിയനിൽ നടക്കുന്ന 19th കിഴക്കനേഷ്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി ലാവോ പിഡിആർ പ്രസിഡന്റ് തോങ്ലോൺ സിസൌലിത്യുമായി കൂടിക്കാഴ്ചയും നടത്തും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
21st ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th കിഴക്കനേഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിയന്റിയനിൽ എത്തുന്നത്. പുതുതായി അധികാരമേറ്റ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയുമായി ഇന്നലെ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ സമാധാനപരവും സുരക്ഷിതവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും ഒഴിച്ചുകൂടാനാകാത്ത പങ്കാളികളാണെന്ന് ഇരുവരും എടുത്തുപറഞ്ഞു. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗ ഊർജ്ജം, വിദ്യാഭ്യാസം, കാർഷിക സാങ്കേതികം, കായികം, ടൂറിസം, ബഹിരാകാശം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗങ്ങൾ ഇരു പ്രധാനമന്ത്രിമാരും ചർച്ച ചെയ്തു. വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, കൃഷി, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രയോജനപ്പെടുത്തുന്നതിന് സഹകരിക്കാൻ ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തീരുമാനിച്ചതായി ഇന്ത്യ ആസിയാൻ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു.
രാജ്യം നവരാത്രി ആഘോഷ നിറവിൽ. ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇന്നലെ വൈകിട്ട് പൂജവയ്പ്പ് ചടങ്ങുകൾ ആരംഭിച്ചു. നാളുകളുടെ ദൈർഘ്യത്തിൽ വന്ന മാറ്റം കാരണം സംസ്ഥാനത്ത് ഇത്തവണ 11th മറ്റന്നാളാണ് വിജയദശമി. വിജയദശമി നാളിൽ വിദ്യാരംഭം നടക്കും. പനച്ചിക്കാട്, ചോറ്റാനിക്കര, പൂജപ്പുര സരസ്വതി മണ്ഡപം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, കല്ലേക്കുളങ്ങര, തിരുവള്ളക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലും തിരൂർ തുഞ്ചൻ പറമ്പിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിപുലമായ ചടങ്ങുകളാണ് നടക്കുക. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇന്ന് മഹാനവമിയും നാളെ വിജയദശമിയും ആഘോഷിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുർഗാപൂജയോടനുബന്ധിച്ച് എല്ലാ ഇന്ത്യക്കാർക്കും ആശംസ നേർന്നു. തിന്മയുടെ മേൽ നന്മയുടെ വിജയമായാണ് ദുർഗാപൂജ ആഘോഷിക്കുന്നതെന്നും ദുർഗാദേവിയെ ശക്തിയുടെ പ്രതീകമായാണ് കണക്കാക്കുന്നതെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഇത് ഭക്തിയുടെ ഉത്സവമാണ്. ഈ ഉത്സവം ദുർഗാദേവിയിൽ പൂർണ്ണമായി സ്വയം അർപ്പിക്കുന്നതിനും എല്ലാ മതങ്ങളും തമ്മിൽ ഐക്യവും ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവസരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്നത്തെ പൊതു അവധി റേഷൻ കടകൾക്കും ബാധകമാണെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. കഴിഞ്ഞ ഒരു മാസക്കാലം മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് നടപടികളുമായി റേഷൻ കട ലൈസൻസുകൾ സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണിതെന്നും റേഷൻ കടകളുടെ അടുത്ത പ്രവൃത്തി ദിവസം തിങ്കളാഴ്ചയായിരിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായി 178,173 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. മുൻകൂർ ഗഡുവായ 89,86,50,00,000 രൂപ ഉൾപ്പെടെയാണ് കേന്ദ്ര ധനമന്ത്രാലയം തുക അനുവദിച്ചത്. ഇതോടൊപ്പം മാസം തോറും നൽകുന്ന ഒക്ടോബറിലെ പതിവ് ഗഡുവും ഇതിൽ ഉൾപ്പെടുന്നതായി ധനമന്ത്രാലയം അറിയിച്ചു. കേരളത്തിന് 3,430 കോടി രൂപയാണ് ലഭിക്കുക. വരാനിരിക്കുന്ന ഉത്സവ സീസൺ കണക്കിലെടുത്തും മൂലധന ചെലവ് ത്വരിതപ്പെടുത്തുന്നതിന് സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിനും വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് ധനസഹായം ഉറപ്പുവരുത്തുന്നതിനുമാണ് തുക അനുവദിച്ചതെന്നും മന്ത്രാലയം വിശദീകരിച്ചു. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ വനംവകുപ്പ് മുഖേന വിൽപ്പന നടത്തുന്നതിന് ഉടമകൾക്ക് അവകാശം നൽകുന്ന കരട് ബില്ലിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി. ചന്ദനമരം വച്ചുപിടിപ്പിക്കാമെങ്കിലും അവ വിൽപ്പന നടത്തുന്നതിന് നിലവിൽ നിയമത്തിൽ വ്യവസ്ഥയില്ല. ചന്ദനമരം മോഷണം പോയാൽ സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്യും. ഈ അവസ്ഥ മാറ്റി ചന്ദനമരം വെച്ചുപിടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി ഉടമകൾക്ക് വൻതുക വരുമാനമുണ്ടാക്കുന്നതിനും ചന്ദനമോഷണം കുറയ്ക്കുന്നതിനും ഭേദഗതി സഹായകമാകുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. എന്നാൽ പട്ടയ വ്യവസ്ഥകൾ പ്രകാരം ഗവൺമെന്റിലേക്ക് റിസർവ് ചെയ്ത ചന്ദനമരങ്ങൾ മുറിച്ച് വിൽപ്പന നടത്താൻ അനുമതിയില്ല. ഇതിന് പട്ടയം നൽകുന്നത് സംബന്ധിച്ച റവന്യൂ നിയമങ്ങളും പട്ടയത്തിൽ ഇത്തരം നിബന്ധനകളും ഭേദഗതി ചെയ്യേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചെറുകിട നാമമാത്ര കർഷക പെൻഷൻ പദ്ധതിയിൽ അർഹരായ 6201 പുതിയ ഗുണഭോക്താക്കളെ കൂടി ഉൾപ്പെടുത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. മറ്റേതെങ്കിലും പെൻഷൻ വാങ്ങുന്നവർക്ക് അർഹതയുണ്ടാവില്ല. അടുത്ത വർഷത്തെ പൊതു അവധികളും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധികളും മന്ത്രിസഭ അംഗീകരിച്ചു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട റോഡ് വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിച്ച 20 തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ഭേദഗതി വരുത്തും. കേരളത്തിലെ പട്ടികവർഗ ലിസ്റ്റിൽ കളനാടി സമുദായത്തെ ഉൾപ്പെടുത്തുന്നതിന് നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന് കൈമാറാനും മന്ത്രിസഭ തീരുമാനിച്ചു. റവന്യൂ വകുപ്പിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സേവനം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ 12 ഇ സേവനങ്ങളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ ഇ സർവീസുകൾ മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാക്കുന്നതിന് നടപടി അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ലിംഗസമത്വം, വിദ്യാഭ്യാസം, പെൺകുട്ടികൾക്ക് അവസരങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നതിനാണ് ദിനാചരണം. ഭാവിയിലേക്ക് പെൺകുട്ടികളുടെ കാഴ്ചപ്പാട് എന്നതാണ് ഈ വർഷത്തെ ദിനപ്രമേയം. പെൺകുട്ടികൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിവസം. ലോകത്ത് 20-നും 24-നും ഇടയിൽ പ്രായക്കാരായ 5 യുവതികളിൽ ഒരാൾ കുട്ടിയായിരിക്കെ വിവാഹിതരാകുന്നുണ്ടെന്നും കൌമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ 3-ൽ 1 വിളർച്ച അനുഭവിക്കുന്നുണ്ടെന്നും യൂണിസെഫിന്റെ ഗവേഷണത്തിൽ കണ്ടെത്തി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഉഡാൻ, സുകന്യ സമൃദ്ധി യോജന തുടങ്ങി പെൺകുട്ടികളെ ശാക്തീകരിക്കാൻ ഗവൺമെന്റ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വികസന വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ചികിത്സയോടൊപ്പം അംഗനവാടികളിൽ പ്രവേശിപ്പിക്കുന്നതിന് വനിതാ ശിശുവികസന വകുപ്പ് അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 2-നും 3-നും ഇടയിൽ പ്രായക്കാരായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ചികിത്സയോടൊപ്പം അംഗനവാടികളിൽ പ്രവേശിപ്പിക്കുന്നത് അവരുടെ സാമൂഹിക മാനസിക വികസനം സാധ്യമാകാൻ വളരെ പ്രയോജനകരമാകുമെന്ന് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഉൾപ്പെടെ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓട്ടിസം, സംസാര ഭാഷ വികസന പ്രശ്നങ്ങൾ മുതലായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ നേരത്തെ കണ്ടെത്തി വേണ്ട ഇടപെടലുകൾ നടത്തുന്നത് അവരുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖലയിലെ ഭരണം കൈയാളിയ 3 പാർട്ടികളും ഊറ്റിക്കുടിച്ചത് ജനങ്ങളുടെ ചോരയാണെന്നും അതിന് ലഭിച്ച ശിക്ഷയാണ് തന്റെ വിജയമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. സ്വന്തം തോൽവിയുടെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാതെ മറ്റുള്ളവരുടെ വിജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് പ്രയോജനരഹിതവും വിചിത്രവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പൌരാവലി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. സാമൂഹിക പുരോഗതിയും ജനജീവിത നിലവാര വർധനയും ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നൂതന ശാസ്ത്ര സാങ്കേതിക വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. APJ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ആരംഭിക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സെന്ററിന്റെയും പഠന വകുപ്പുകളുടെയും ഉദ്ഘാടനം തിരുവനന്തപുരം 4 നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഷാർജയിൽ വെസ്റ്റ്ഇൻഡീസ് 8 വിക്കറ്റിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ പാകിസ്ഥാനെ നേരിടും. രാത്രി 7 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ 68-ാമത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം എറണാകുളത്തിന്റെ കുതിപ്പ്. 5 ഫൈനലുകൾ പൂർത്തിയായപ്പോൾ 2 സ്വർണം, 3 വെള്ളി എന്നിവ നേടി 32 പോയിന്റോടെയാണ് എറണാകുളം മുന്നിലെത്തിയത്. 25 പോയിന്റുമായി കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ പാലക്കാടാണ് 2-ാം സ്ഥാനത്ത്. 14 പോയിന്റ് നേടി കോട്ടയമാണ് 3-ാമത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഈ സീസണിലെ കേരളത്തിന്റെ ആദ്യ മത്സരം ഇന്ന്. എലൈറ്റ് ഗ്രൂപ്പ് സിയിൽ കേരളം ഇന്ന് പഞ്ചാബിനെ നേരിടും. തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ രാവിലെ 9:30 മത്സരം ആരംഭിക്കും. ദുരന്ത ലഘൂകരണവും കാലാവസ്ഥാ വ്യതിയാനവും മുൻനിർത്തി കാസർകോട് വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം. ഈ മാസം 14 മുതൽ 18 ഫിലിപ്പൈൻസിലെ മനിലയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓൺ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ അംഗീകാരം ഏറ്റുവാങ്ങും. ഗുണ്ടാ തലവൻ ഓംപ്രകാശ് ഉൾപ്പെട്ട ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് നടി പ്രയാഗ മാർട്ടിനെ പോലീസ് ചോദ്യം ചെയ്തു. ഇന്നലെ രാത്രിയാണ് അവർ പോലീസിന് മുന്നിൽ ഹാജരായത്. നടൻ ശ്രീനാഥ് ഭാസിയെ 5 മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിലെ മുന്തിയ ഹോട്ടലിൽ തങ്ങിയിരുന്ന ഓംപ്രകാശിന്റെ മുറിയിൽ ശ്രീനാഥ് ഭാസിയും നടി പ്രയാഗ മാർട്ടിനും വന്നിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് വിളിപ്പിച്ചത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ എറണാകുളം ജില്ലാതല സിറ്റിംഗിൽ പരിഗണിച്ച 5 2 തീർപ്പാക്കി. 3 വിശദമായ വാദം കേൾക്കുന്നതിനായി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജിയുടെ അധ്യക്ഷതയിലാണ് ഹർജികൾ പരിഗണിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ ഇന്നലെ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയം അവകാശപ്പെട്ട് ഭരണ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. ദുഷ്പ്രചാരണങ്ങൾക്ക് വിദ്യാർത്ഥി സമൂഹം നൽകിയ മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് SFI നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിനെതിരായ വിദ്യാർത്ഥി വികാരവും SFIയുടെ അക്രമരാഷ്ട്രീയത്തിന് ക്യാമ്പസുകൾ നൽകിയ മറുപടിയുമാണ് KSU നേടിയ ഉജ്ജ്വല വിജയമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ് സേവ്യർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാവോസിൽ 19-ാമത് കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. രാജ്യം നവരാത്രി ആഘോഷ നിറവിൽ തിന്മയുടെ മേൽ നന്മയുടെ വിജയമായാണ് ദുർഗാപൂജ ആഘോഷിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായി 178,173 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. കേരളത്തിന് 3,430 കോടി രൂപ ലഭിക്കും. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ വനംവകുപ്പ് മുഖേന വിൽപ്പന നടത്തുന്നതിന് ഉടമകൾക്ക് അവകാശം നൽകുന്ന കരട് ബില്ലിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.